ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന ദൈവവചനം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ. ജോർജ് ജോസഫ് എഴുതുന്ന ലേഖനം ശാന്തതയുടെ സമവാക്യം. ഒരു ദിവസം യേശു തമ്പുരാൻ ഇങ്ങനെയൊരു സമവാക്യം കാണിച്ചു തന്നു. 200 വെട്ടിയിട്ട് സമം 10. പക്ഷേ എനിക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. എന്താണ് ദൈവം ഉദ്ദേശിച്ചതെന്ന്? അതിനുശേഷം കർത്താവ് പറഞ്ഞു, നിന്റെ തലയിൽ ഒരു ദിവസം 200 കാര്യങ്ങൾ കിടന്നോടുന്നുണ്ട്. നീ ഒരു കാര്യത്തിന് 5 മിനിറ്റ് കൊടുത്താൽ പോലും നിനക്ക് 1000 മിനിറ്റ് വേണം. 5 മിനിറ്റ് എന്നത് അടുത്ത ദിവസം അതെങ്ങനെ നന്നായി ചെയ്യാം, അതായത് മറ്റുള്ളവർക്ക് നന്മയായി മാറ്റാം എന്ന് കർത്താവുമായിട്ടിരുന്ന് വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാൻ വിനിയോഗിക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പറയുന്ന 200 കാര്യങ്ങളിൽ 190 എണ്ണവും നീയുമായോ നിന്റെ ജീവിതവുമായോ ബന്ധമില്ലാത്തവയാണ്. എന്നാൽ അത് നിനക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, അതിൽ 190-ൽ അധികവും ഞാനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ മൊഴികൾ എനിക്ക് മാറി ചിന്തിക്കാൻ പ്രേരണയായി. ഒരാൾ ഒരു ശ്രേഷ്ഠനോട് സംശയം ചോദിക്കുന്നു, അല്ലയോ ശ്രേഷ്ഠ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചില ആളുകൾ നേരത്തെ മരിക്കുന്നു, ചിലർ പ്രായമായി മരിക്കുന്നു, ചിലർ രോഗാവസ്ഥയിൽ ജീവിക്കുന്നു, ചിലർക്ക് രോഗങ്ങളെയില്ല, ചിലർ സന്തോഷമായി ജീവിക്കുന്നു, ചിലർ ദുഃഖസമുദ്രത്തിൽ മുങ്ങി ജീവിക്കുന്നു, ചിലർ പരിഹാരം ചെയ്ത് പുണ്യങ്ങൾ അഭ്യസിക്കുന്നു, ചിലർ പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്നു, ചിലർക്ക് സമ്പത്തുണ്ട്, ചിലർ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. അപ്പോൾ ആ ശ്രേഷ്ഠൻ മറുപടി പറഞ്ഞു, അത് ദൈവത്തിൻ്റെ വിധിന്യായത്തിൽപ്പെട്ടതാണ്. അതറിയുന്നതുകൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. നീ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുക. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഡാറ്റ അനലിറ്റിക്സ് ഒരു പ്രധാന കോഴ്സായി കൊടുക്കുന്നുണ്ട്. അതിൽ ഡാറ്റയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, 2.5% ഡാറ്റ മാത്രമേ നാം കാണുന്നുള്ളൂ. ബാക്കി 97.5% ഡാറ്റയും ഒളിഞ്ഞുകിടക്കുകയാണ്. അത് നമുക്കറിയില്ല. ഈ 2.5% വെച്ചിട്ടാണ് നാം വിലയിരുത്തുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ അഗസ്തിനോസിൻ്റെ അനുഭവം. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഒരു മാലാഖ ചിപ്പികൊണ്ട് കടൽവെള്ളം കോരി കരയിലേക്കൊഴിക്കുന്നു. അഗസ്തിനോസ് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു? ഞാൻ കടൽവെള്ളം വറ്റിക്കുന്നു, ഈ ചിപ്പികൊണ്ടോ? അത് കേട്ട മാലാഖ തിരിച്ചു ചോദിച്ചു, നീയും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? നിന്റെ പരിമിതമായ അളവിൽ നിന്ന് നീ പരിശുദ്ധ ത്രിത്വത്തിന് അളവിടരുത്. യഥാർത്ഥത്തിൽ നമുക്കൊന്നിനെക്കുറിച്ചും കാര്യമായ അറിവില്ല. പൂർണ്ണമായി അറിയാത്ത ഒരു കാര്യത്തിൽ നമ്മുടെ പ്രതികരണം പാളിപ്പോകാൻ സാധ്യതയുണ്ട്. ഈശോ വീണ്ടും പറഞ്ഞു, ഒരു പേപ്പർ എടുത്ത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും മുൻഗണന നൽകേണ്ട 10 കാര്യങ്ങൾ എഴുതുക. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 7 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈശോ പറഞ്ഞു, 8-ാമത് ഒരു കാര്യം നീ ഇനി എടുക്കരുത്. സോഷ്യൽ മീഡിയ ഡീകൾട്ടറിംഗ് എന്നൊരു കാര്യമുണ്ട്. നമുക്കാവശ്യമില്ലാത്ത, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത സകല ഗ്രൂപ്പുകളിൽ നിന്നും എക്സിറ്റായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബജീവിതത്തെ, ജോലി മേഖലയെ, ശുശ്രൂഷാ ജീവിതത്തെ സ്നേഹത്തിലും സമാധാനത്തിലും പടുത്തുയർത്തുന്നവ മാത്രം ഫോളോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ഈ 7 കാര്യങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂറിൽ കൂടുതൽ കർത്താവിനോട് ആലോചന ചോദിക്കാൻ സമയം ലഭിക്കും. ഓരോ ദിവസവും നമ്മുടെ സമസ്ത മേഖലയിലും മാറ്റം വരും. നമ്മുടെ ജീവിതം ക്രമേണ ഗുണമേന്മയുള്ള ജീവിതമായി മാറും. ഒരു ദിവസം പരിശുദ്ധ മറിയം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നിലപാടെടുക്കുക. എന്താണ് അമ്മയുടെ നിലപാട്? ഒരു പിശാച് എൻ്റെ മുമ്പിൽ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഞാനത് ശ്രദ്ധിക്കില്ല. അവനെ ശ്രദ്ധിച്ചാൽ നാം അവന് ഒരു വില കൽപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ സമയം അവിടെ കിടന്ന് ചാടിയിട്ട് പോയിക്കൊള്ളും. എൻ്റെ മകൻ പറഞ്ഞില്ലേ, ആ 190-ൽ അധികം കാര്യങ്ങളിലും നീ ഇങ്ങനെ ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളിലെ നിന്റെ പ്രതികരണം ശാന്തത കൈവിടാത്തതാവണം. അത് സ്നേഹത്തിൽ പടുത്തുയർത്തുന്നതാവണം, അതിജീവിപ്പിക്കുന്നതാവണം, മാറ്റം വരുത്തുന്നതാവണം, വെറുപ്പും വിദ്വേഷവും പടർത്തുന്നതാവരുത്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനങ്ങൾ 46:10. ശാന്തമായ പ്രതികരണങ്ങൾക്ക് നിലനിൽപ്പുണ്ട്, സമാധാനമുണ്ട്, ഭൂമി അവകാശമാക്കാനുള്ള കൃപയുമുണ്ട്.